ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അരുന്ധതി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കണ്ടത് ശ്രീലകത്തെ പൂമുഖത്ത് കസേരയിൽ കാൽമേൽ കാൽ കയറ്റിവെച്ചിരുന്ന് കാശിനാഥൻ പത്രം വായിക്കുന്നതാണ്. അവനെ കണ്ടതും അവർ കോപം കൊണ്ട് വിറച്ചു.
ഡാ, രാവിലെ തന്നെ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ നിന്നോട് ആരാടാ പറഞ്ഞേ?
അത് പറഞ്ഞ അരുന്ധതിയുടെ അടുത്തേക്ക് മുറ്റത്ത് നിന്ന് ജാ കോടി വന്നു നിന്ന് കുരക്കാൻ തുടങ്ങി.
അമ്മേ പോടനായ സിദ്ധു, മോനെ സിദ്ധു.
പൂമുഖത്ത് നിന്ന് അകത്തേക്ക് കയറാൻ പോലും ആവാതെ അരുന്ധതി ജാക്കിന്റെ കുരകണ്ട് പേടിച്ച് മക്കളെ നീട്ടി വിളിച്ചു.
എന്താമ്മേ?
സിദ്ധു അരുന്ധതിയുടെ വിളികേട്ട് അങ്ങോട്ടേക്ക് വന്നു. ജാക്ക് അവനെ കണ്ടതും കുരയുടെ ശക്തി കൂട്ടി. കാശിനാഥൻ പത്രം മടക്കി വെച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. സിദ്ധുവും അരുന്ധതിയും അവനെ ഒരുപോലെ തറപ്പിച്ചു നോക്കി.
ജാക്ക്!
കാശിയുടെ സ്വരം ഉയർന്നതും ജാക്ക് കുര നിർത്തി നേരെ കാശിനാഥന്റെ പുറകിൽ പോയി നിന്നു.
കൊച്ചമ്മേ ചായ.
ട്രേയിൽ ചായയുമായി പണിക്കാരത്തി പെണ്ണ് അങ്ങോട്ടേക്ക് വന്നു. കാശിനാഥൻ ട്രേയിൽ നിന്ന് ഒരു കപ്പെടുത്ത് ചായ കുടിക്കാൻ തുടങ്ങി. അരുന്ധതി അവനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് നിന്നു. കാശിനാഥൻ ഒരു കൂസലമില്ലാതെ ചായ കുടിക്കുക തന്നെയാണ്. അവർ ദേഷ്യത്തോടെ മുഖം തിരിച്ച് അകത്തേക്ക് നടക്കാൻ തുടങ്ങി.
കൊച്ചമ്മേ ചായ. കണ്ട പട്ടികൾ കൊടുത്ത ചായയുടെ ബാക്കി എനിക്ക് വേണ്ട, കൊണ്ടുപോയി അവന്റെ വാരോട് തന്നെ ഒഴിച്ചു കൊടുക്ക്.
ഞാൻ പട്ടിയാണെങ്കിൽ നിങ്ങളുടെ മോൻ മരപ്പട്ടിയാണ്, കേട്ടിട്ടില്ലേ? ഈനാമ്പേച്ചിക്കും മരപ്പട്ടി കൂട്ടുന്ന അതാണ്. നിങ്ങളും നിങ്ങളുടെയും മോനും വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ, ഇറങ്ങിപ്പോടാ ഇവിടുന്ന്.
അരുന്ധതി അമറി.
അതെ, ഇതെന്റെ അമ്മയുടെ വീടാണ്, ഇവിടെ ഞാൻ വരും വരാതിരിക്കും, അതെന്റെ ഇഷ്ടം, അതിനെനിക്ക് നിങ്ങളുടെ അരുവാന്നും വേണ്ട.
കാശിയും തിരിച്ച് ദേഷ്യപ്പെട്ടു. അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളോട് കുറച്ചെങ്കിലും മയത്തിൽ സംസാരിക്കാൻ പഠിക്കണം,
അല്ലാതെ ഓഹോ തമ്പുരാൻ സംസാരിക്കോ?
കാശി സിദ്ധുവിനെ നേരെ തിരിഞ്ഞുകൊണ്ട് കളിയാക്കി ചോദിച്ചു. സിദ്ധു അരിശത്തോട് അവൻ നോക്കി.
നിന്റെ ഈ അമ്മയോട് സൗമ്യമായി സംസാരിക്കാം ഈ ജന്മത്തിൽ ഒരു നല്ല മനുഷ്യർക്കും കഴിയില്ല, അത്രക്ക് വിഷമാണ് ഇവരുടെ മനസ്സ് നിറയെ.
കാശിനാഥൻ അവരെയും മറികടന്ന് അകത്തേക്ക് പോയി. സ്വീകരണ മുറിയിലേക്ക് അവൻ പോകുന്ന കണ്ട് അരുന്ധതിയും സിദ്ധുവും അവന്റെ പുറകെ തിടുക്കത്തിൽ പോയി. ടി വിയിലെ ന്യൂസ് കണ്ട് സോഫയിലിരിക്കുന്ന കൃഷ്ണഗോവിന്ദിന്റെ അടുത്ത് കാശി പോയിരുന്നു. അവൻ അടുത്തു വന്നിരുന്ന മുഖത്തേക്ക് നോക്കിയപ്പോൾ അയാൾ അവനോട് പുഞ്ചിരിച്ചു. കാശി അയാളുടെ കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അരുന്ധതിയുടെയും സിദ്ധാർത്ഥിന്റെയും മുമ്പിലൂടെ അയാളുടെ കൈപ്പിടിച്ച് ഗോവണി ലക്ഷ്യമാക്കി നടന്നു. ഗോവണി ഇറങ്ങി ഉറക്കച്ചതോടെ വരുന്ന ജാനിക അവനെ കണ്ടതും വെറുപ്പോടെ മുഖം തിരിച്ച് കയ്യിലുണ്ടായിരുന്ന ക്രാബ് കൊണ്ട് മുടിയുയർത്തിക്കെട്ടി പടികളിറങ്ങി. കാശിയും ഗോവിന്ദനും അവളെയും മറികടന്ന് ഗോവണി കടന്നുപോയി.
ഗുഡ് മോർണിംഗ് സിദ്ധു ഏട്ടാ, എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ആ കാലിനെന്താ രാവിലെ തന്നെ നമ്മുടെ വീട്ടിൽ?
അവളുടെ ചോദ്യം കേട്ട് കാശി ഒരു നിമിഷം നിന്നു. ജാനികയെ തിരിഞ്ഞു നോക്കി.
ഈ വീട് അനന്തശങ്കറിന്റെ സ്വത്തിൽപ്പെട്ട വകയൊന്നുമല്ല, നിന്നേക്കാൾ അവകാശം എനിക്കിവിടെയുണ്ട്.
കാശി അവളോട് ചൂടായി.
അതിനേക്കാൾ അവകാശം എന്റെ സിദ്ധുവേട്ടനുണ്ട്, താൻ വല്ലാതെ എങ്ങ് നെഗളിക്കില്ലേ? വലിയ വീരശൂര പരാക്രമിയാണെന്നാ വിചാരം. കാലനാഥൻ!
അതേടി, ഞാൻ പരാക്രമി തന്നെയാ.
അവൻ ജാനിയുടെ മുടിക്കു പിടിക്കാൻ നോക്കിയതും സിദ്ധു അവളെ മറിഞ്ഞു നിന്നു.
എന്റെ ജാനികയെ തൊട്ടുകളി വേണ്ട, മോ വന്നതെന്തിനാണെന്ന് വെച്ചാ അത് ചെയ്ത് പോവാൻ നോക്ക്. ഇവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഇവളെ തൊട്ടാ എനിക്ക് നോവും.
തന്റെ നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു കേട്ട് കാശി അവന്റെ കൈ തട്ടിമാറ്റി.
അത് നല്ലതാണ് സിദ്ധുവേ, ഒരേ വർഗത്തിൽപ്പെട്ട ദുഷിച്ച ജന്തുക്കൾക്ക് വർഗസ്നേഹം കാണും. ബാസുപ്പാ, ഇവളെ വളർത്തിയ നേരം കൊണ്ട് വല്ല പട്ടിയെ വളർത്തുന്നതായിരുന്നു നല്ലത്. മൂക്കുമുട്ട വലിച്ചു കയറ്റാൻ എന്റെ അമ്മ ഉണ്ടാക്കി വെച്ച കഴിക്കാനായി അങ്ങോട്ട് വലിഞ്ഞു കയറി വരും. എന്നിട്ട് കൂറു മുഴുവൻ ഇവരോടും. ഈ നിമിഷം വരെ എപ്പോഴെങ്കിലും ഈ സ്ത്രീ നിനക്ക് ഒരു ഉരുള വാരി തന്നിട്ടുണ്ടോ? സ്നേഹത്തോടെ മോളെ എന്ന് വിളിച്ചിട്ടുണ്ടോ?
കാശി അരുന്ധതിയുടെ നേർക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ജാനി മിണ്ടിയില്ല. കാശി വീണ്ടും പറയാൻ തുടങ്ങി.
അതിന് കാരണം ഇവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമല്ല. നിനക്ക് ഉണ്ണാനും താരാട്ട് കേട്ട് ഉറങ്ങാനും എന്റെ അമ്മയെയും ജാനകിയമ്മയും വേണം. അല്ലേടി, നാളെ എന്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നാ അവകാശവാദം പറഞ്ഞ് നീ എന്റെ അമ്മയെ ആട്ടിയിറക്കോ? നീ അതിനും മടിക്കില്ല.
എനിക്ക് നിങ്ങളോട് മാത്രമേ വെറുപ്പുള്ളൂ, അല്ലാതെ നിങ്ങളോടുള്ള വെറുപ്പിന്റെ പേരിൽ അവരെ എല്ലാവരെയും വെറുപ്പിക്കേണ്ട കാര്യമില്ല. സ്ത്രീകളോട് മാനിയായിട്ട് പെരുമാറാൻ അറിയാത്ത കാലനാഥൻ!
നിന്നെ പോലെയുള്ള ജന്തുക്കളോട് ഇത്രയും മാന്യതയൊക്കെ കാണിച്ചാ മതിയടി.
കാശി അവളുടെ കവിൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കലിയോടെ പറഞ്ഞു. സിദ്ധു അവനെ പിടിച്ചു മാറ്റി. ഗോവിന്ദൻ കാശിയെ വന്ന് ചുറ്റിപ്പിടിച്ചു.
നീ ജാനിക, വെറുതെ വിടില്ല ഞാൻ നിന്നെ. ജനിച്ചപ്പോൾ തന്നെ അമ്മയെ പരലോകത്തേക്ക് അയച്ച ശവം, പോയി ചാവടി.
ഞാൻ ചാവണോ ജീവിക്കണമെന്ന് ഞാൻ നോക്കിക്കോളാം. കാലനാഥൻ സ്വന്തം കാര്യം നോക്കിയാൽ മതി. സിധുവേട്ട വന്നേ, ഇവരോടും സംസാരിക്കാൻ നിൽക്കണ്ട, വന്നേ.
ജാനി സിധുവിന്റെ കൈ പിടിച്ച് അവിടെ നടന്നു.
പോടി ശവമേ.
നീ പോട കാലനാഥ.
സിധുവിന്റെ കൈ പിടിച്ച് പോകുന്നതിനിടയിൽ അവൾ തിരിഞ്ഞോക്കിക്കൊണ്ട് പറഞ്ഞു, ഗോവിന്ദനും കാശിയും മുകളിലേക്ക് പോകുന്നതിന് പിന്നാലെ അവരറിയാതെ അരുന്ധതിയും പിന്നാലെ പോയി. ഭാസ്കരയാളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാശി ഗോവിന്ദനെ കൈ പിടിച്ച് അയാളുടെ അടുത്തേക്ക് ചെന്നത്. അവർ രണ്ടുപേരോടും കാശി മുറിക്കകത്തേക്ക് കയറാൻ പറഞ്ഞു. അരുന്ധതി പുറത്ത് ചുവരിൻ്റെ മറവിൽ നിന്ന് അവരെത്തി നോക്കി. കാശി കണ്ടെന്ന് മനസ്സിലായതും അവരൊന്ന് വിളറി. അവരെ കലിയോടെ നോക്കി കാശി ഡോർ വലിച്ചടച്ചു. അരുന്ധതി ആ മുറിയുടെ അടുത്തേക്ക് മെല്ലെ നടന്നു ചെന്നു. മുറിയുടെ വാതിൽ ചെവി ചേർത്ത് നിന്ന് കാതോർത്തു. ഫാനിൻ്റെ ശബ്ദം മാത്രമേ പുറത്തേക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അവർ വേഗം അവരുടെ റൂമിലേക്ക് പോയി ജനൽ തുറന്ന് ഭാസ്കറിൻ്റെ മുറിയുടെ ബാൽക്കണിയിലേക്ക് നോക്കി. കാശിനാഥൻ കൈകൾ പിണച്ചുകെട്ടിന്ന് അവരോട് സംസാരിക്കുകയാണ്. ഗൗരവമുള്ള വിഷയമാണ് തമ്മിൽ പറയുന്നതെന്ന് അവരുടെ മുഖം കണ്ടാൽ വ്യക്തമായിരുന്നു. പക്ഷേ ഒന്നും അരുന്ധതി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അരമണിക്കൂറോളം നേരം സംസാരിച്ചതിനു ശേഷം അവർ ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് പോയി. അരുന്ധതി വേഗം റൂമിൽ നിന്നിറങ്ങി ഭാസ്കറിൻ്റെ മുറിയുടെ അടുത്തേക്ക് ഓടി. അവരെന്താണ് പറയുന്നത് കേൾക്കാൻ. പക്ഷേ കേൾക്കാനുള്ള അതിയായ ആവേശം കൊണ്ട് അവർ ഡോറിൽ പോയി വേഗത്തിൽ ചേർന്ന് നിന്നതും കാശിനാഥൻ ഡോർ തുറന്നതും ഒരുമിച്ചായിരുന്നു. മുമ്പിലേക്ക് അരുന്ധതി വരുന്ന കണ്ട് കാശി പുറകോട്ട് നീങ്ങി. അരുന്ധതി അവന്റെ മുമ്പിൽ നിലംപതിച്ച് വീണു.
ആ, നീ ഇത്ര പെട്ടെന്ന് ഇവന്റെ കാലു പിടിക്കാനും വന്നോ?
ഗോവിന്ദൻ അവരെ കളിയാക്കി ചോദിച്ചു.
ഒളിഞ്ഞു കേൾക്കാൻ വന്നാണല്ലേ, കഷ്ടം.
ഗോവിന്ദൻ ദേഷ്യത്തോടെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒപ്പം ഭാസ്കറും. കാശിനാഥൻ അവരെ പുച്ഛത്തോടെ നോക്കി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഞ്ജു അനന്തനും സിദ്ധുവും ആ കാഴ്ച കണ്ട് അമ്പരം നിൽക്കുകയായിരുന്നു. കാശി അവരെ ശ്രദ്ധിക്കാതെ അവിടുന്ന് നടന്നുപോയി.
അയ്യേ, അമ്മ എന്തിനാ അവന്റെ കാലിൽ പോയി വീണേ?
നിലത്തുനിന്ന് എഴുന്നേൽക്കുന്ന അരുന്ധതിയോട് സഞ്ജു അനന്തനും ദേഷ്യത്തോട് ചോദിച്ചു. അവരെന്തോ പറയുകയായിരുന്നു. ഈ റൂമിൽ ഇരുന്ന് അത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരബദ്ധം പറ്റിപ്പോയതാണ്. ചമ്മലോടെയും വിളറിയ മുഖത്തോടെയും അരുന്ധതി പറഞ്ഞു. എന്തൊക്കെ അവർ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം. അരുന്ധതി ചിന്തയോടെ പറഞ്ഞു.
ഓ, പിന്നെ നാണം കെട്ടാൻ പോരായിട്ടൊരു കണ്ടുപിടുത്തം.
ആനന്ദൻ ദേഷ്യവും പകയും കലർന്ന മുഖത്തോടെ അകന്നു പോകുന്ന കാശിയെ നോക്കി പറഞ്ഞു.
കാശി?
അജയ് തൻ്റെ റൂമിലേക്ക് വരുന്ന കാശിയെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു.
ഞാൻ വന്നന്ന് നിന്നെ കണ്ടതാണ്, എവിടെ പോയി നീ?
കാശി അവനോട് ചോദിച്ചു. അച്ഛൻ്റെ വീട്ടിലൊന്ന് പോയി ആര്യെ വിളിക്കാൻ. പിന്നെ വന്നപ്പോൾ എൻ്റെ അച്ഛൻ നിന്റെ കൂടെ നടക്കാതിരിക്കാൻ വേണ്ടി ഓരോരോ ജോലിയൊക്കെ ഏൽപ്പിച്ചു. അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു.
അപ്പോ നീ ഇനി എൻ്റെ ഒപ്പം നടക്കില്ലേ?
എന്താ കാശി നീ പറയുന്നത്? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീയല്ലണ? എത്രയോ തവണ ഞങ്ങൾ നിന്നെ കാണാൻ ജയിലിൽ വന്നിരുന്നു, ഒരിക്കൽ പോലും നീ വെളിയിൽ വന്നില്ല. അത് പറയുമ്പോൾ അജുവിൻ്റെ തൊണ്ട ഇടറിയിരുന്നു. അവൻ കാശി ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
ഛേ, നീ എന്തോ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. പോയി ഫ്രഷായിട്ട് വായോ, ഞാനിവിടെ ഇരിക്കാം.
കാശി അവൻ്റെ ബെഡിലിരുന്നു.
നീ സിദ്ധുവിനോട് വീണ്ടും അടിയുണ്ടാക്കിയോ?
പല്ലു തേക്കുന്നതിനിടയിൽ ബെഡിൽ കിടക്കുന്ന കാശിയോട് അജു ചോദിച്ചു.
അവൻ്റെ കാലം മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും.
ജാനകിയോടോ?
ഓ, ആ കുരിപ്പിൻ്റെ കാര്യം പറയണ്ട, അവൻ്റെ അല്ലേ കൂട്ട്, പിന്നെ സ്വഭാവം പറയണ്ടല്ലോ.
കാശി തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു.
അതിലും വലിയ രസമുണ്ടായിരുന്നു അജു.
എന്താണ്?
ഞാൻ ബാസുപ്പയോടും ഗോവിന്ദമാമനോടും വന്നിട്ട് ഇതുവരെ മിണ്ടാൻ പോയിട്ടില്ല.
അരുന്ധതി അമ്മയെ ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ പുറത്തിരുന്ന് സംസാരിക്കാതെ അവരെ കൂട്ടി ഞാൻ മുറിയിലേക്ക് പോയി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കായിരുന്നു.
അവരവരുടെ റൂമിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോവിന്ദമാമൻ ഞങ്ങളെ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി.
അവരല്ലേ ആൾക്കാർ, തള്ളയെ ടെൻഷൻ അടിപ്പിക്കാനായി സീരിയസ് ആയിട്ട് ഒടുക്കത്ത സംസാരം. പിന്നെ ഞാനും ഒപ്പം കൂടി. സ്വന്തം ഭാര്യയ്ക്ക് പണിയെടുക്കാൻ നടക്കാണ് പാവം ഗോവിന്ദമാമ,
കാശി ചിരിയോടെ പറഞ്ഞു.
ഇതൊക്കെ എപ്പോ നടന്നു?
നടന്നു മോനെ,
കാശി അരുന്ധതി വീണതുകൂടി പറഞ്ഞപ്പോൾ അജു ഉറക്കി ചിരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കാശിയും കൊണ്ടാണ് അജു ഡൈനിങ് ഹാളിലേക്ക് ചെന്നത്. അവരങ്ങോട്ട് ചെല്ലുമ്പോൾ ജാനിയും സിദ്ധുവും കോളേജിലേക്ക് പോകാൻ റെഡിയായാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത്. സിദ്ധുവിന് അവൾ ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയും വിളമ്പിക്കൊടുത്തു. സിദ്ധു തിരിച്ച് അവൾക്കും വിളമ്പിക്കൊടുത്തു. കാശിയും അജുവും അവർക്ക് എതിർവശത്തായിരുന്നു. ജാനകിയും സുഹാസിനിയും അങ്ങോട്ടേക്ക് വന്നു.
ജാനുമ്മ, ഇതെന്ത് കടലാക്രമണം? ചിക്കനില്ലേ?
ഉണ്ട് മോനെ.
അവർ കാശിയുടെ പ്ലേറ്റിലേക്ക് ടേബിളിൽ കൊണ്ടുവന്ന ചപ്പാത്തിയിൽ നിന്ന് ചപ്പാത്തിയോടൊപ്പം ചിക്കൻ കറിയും വിളമ്പിക്കൊടുത്തു.
എന്റെ മോൻ വെജ് മാത്രമേ കഴിക്കൂ, അപ്പൊ അവന് ഇഷ്ടപ്പെട്ടാണ് ആദ്യം ടേബിൾ എത്തുക. ചിക്കനും മട്ടനും കഴിക്കുന്നവർക്ക് അതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം അല്ലേ മോനെ?
അരുന്ധതി സിദ്ധുവിനെ തൊട്ടടുത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു,
അതെ അമ്മേ, നിന്നോട് ആരെങ്കിലും ചോദിച്ചോടാ പുല്ലേ.
കാശിനാഥൻ അജുവിനെ നോക്കി അവരെ ആക്കിക്കൊണ്ട് ചോദിച്ചു. അരുന്ധതി ദേഷ്യം കൊണ്ട് മുഖം കൂട്ടി. അജുവും കാശിയും മനഃപൂർവ്വം ശബ്ദമൊക്കെ ഉണ്ടാക്കിയാണ് ഭക്ഷണം കഴിക്കുന്നത്.
അതെ, ശബ്ദം കുറച്ച് കഴിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവർ കൂടി കഴിക്കായിരുന്നു.
ജാനിക കാശിയോടായി ചൂടായി പറഞ്ഞു.
സൗകര്യം ഇല്ലെങ്കിലോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ കഴിക്കും അല്ലേടാ അജു?
അതേടാ മച്ച.
അവർ വീണ്ടും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ജാനിക ദേഷ്യം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എഴുന്നേറ്റ് പോയി.
ജാനി,
വാഷ് ബേസിനടുത്തേക്ക് പോകുന്ന അവളെ നോക്കി വിളിച്ചുകൊണ്ട് സിദ്ധു പുറകെ പോയി.
ജാനി വന്നേ, ഒന്നും കഴിക്കാൻ പോകാൻ ഞാൻ സമ്മതിക്കില്ല.
വേണ്ട സിദ്ധു ഏട്ടാ, ഉരുട്ടിയുരുട്ടി അവർ കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ട.
ആവൂ, ചിലർ ഈ ടേബിളിൽ നിന്ന് പോയപ്പോ എന്തൊരു ആശ്വാസം.
ജാനി അജു പറഞ്ഞു കേട്ട് അവനെ തർപ്പിച്ചു നോക്കി. കാശി അവളെ പുച്ഛത്തോടെ നോക്കി മുഖം തിരിച്ചു. സിദ്ധു ജാനിയുടെ കൈ പിടിച്ച് അവിടുന്ന് പോയി. ജോണിയുടെ ഗ്യാരേജിൽ ഇപ്പോൾ കാശിയും അവനോടൊപ്പം ജോലി ചെയ്യാൻ ഒപ്പമുണ്ട്. ജോണിയുടെ പിതാവ് അസോപ്പിച്ചനാണ് ഈ ഗ്യാരേജ് നോക്കി നടത്തിയിരുന്നത്. പ്രായമായപ്പോൾ ഗ്യാരേജ് അദ്ദേഹം അവനെ ഏൽപ്പിച്ചു. ഗ്യാരേജിൽ ജോലി ചെയ്യുന്ന മെക്കാനിക്കുകളെ വെറുതെ വഴക്ക് പറഞ്ഞ് മുതലാളിയായി വിലസി നടക്കുന്നതാണ് ഇപ്പോൾ ജോണിയുടെ പ്രധാന ജോലി. ജോണി വെഹിക്കിൾ ഗ്യാരേജ് ഔസേപ്പച്ചൻ വളരെ അധ്വാനിച്ച് ഉയർത്തിക്കൊണ്ടുവന്നാണ്. ചെറുപ്പത്തിൽ തന്നെ കൂട്ടുകാരായവരാണ് കാശിയും ജോയും, ആഷിയും റോബിയും, ജോണിയും അജുവും ചാർലിയും. കാശിനാഥനെ വീട്ടിൽ ബാക്കിയുള്ള മക്കളെ പോലെ പിടിച്ചെടുത്താൻ ശേഖരൻ ശ്രമിച്ചിരുന്നെങ്കിലും ഒരു നിമിഷം പോലും വീട്ടിലടങ്ങിയിരിക്കാത്ത കുട്ടിയായിരുന്നു കാശിനാഥൻ. സദാസമയം കൂട്ടുകാരുടെ കൂടെയായിരിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, വോളിബോൾ കളികളൊക്കെയായി അങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലോ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലോ ജോണിയുടെ അച്ഛൻ്റെ ഗ്യാരേജിലൊക്കെ ആയിരുന്നു അവൻ കൂടുതൽ സമയം ചെലവിട്ടിരുന്നത്. സ്കൂളിലും കോളേജിലും പോകുമെങ്കിലും കൂടുതൽ സമയം സ്പോർട്സും കൂട്ടുകാരുമായിരുന്നു അവൻ്റെ ലോകം. അവൻ്റെ ഭാര്യയും കൗമാരവും എല്ലാം അവൻ ഇഷ്ടപ്പെട്ട പോലെ അവൻ ജീവിച്ച് തീർക്കുംതോറും തൻ്റെ വാക്കുകൾ അനുസരിക്കാത്ത മകനെ ചന്ദ്രശേഖരൻ വെറുത്തുകൊണ്ടേയിരുന്നു. കാശിനാഥൻ്റെ പിതാവ് വിദ്യാഭ്യാസമുള്ളവരായിരുന്നു. എന്നാൽ അവൻ്റെ ബാക്കി കൂട്ടുകാരുടെ അച്ഛന്മാരെല്ലാവരും 10-ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർ മാത്രമായിരുന്നു. പേരുകേട്ട തറവാട്ടുകാരായിരുന്നു എല്ലാവരും. പക്ഷേ ചന്ദ്രശേഖരൻ കാശിനാഥൻ്റെ സുഹൃത്തുക്കളുടെ അച്ഛന്മാരോടൊന്നും സംസാരിക്കാറില്ലായിരുന്നു. ജേക്കബിൻ്റെ വീട്ടുകാർ ആദ്യകാലത്ത് കള്ളുവാറ്റുകാരായിരുന്നു. പിന്നീട് അവർ ബാറുടമകളായി. ജോണിയുടെ അപ്പച്ചന് ചെറിയ വർക്ക്ഷോപ്പായിരുന്നു. പിന്നീട് അതിൻ്റെ വളർച്ചയിൽ വലിയൊരു ഗ്യാരേജിന് ഉടമയായി അയാൾ മാറി. ചാർലിയുടെ അപ്പച്ചന് പലചരക്കടയായിരുന്നു. ഇന്നത് സൂപ്പർ മാർക്കറ്റായി. റോബിൻ്റെ അപ്പച്ചനും ആഷിയുടെ ഉപ്പയും പ്രവാസികളായിരുന്നു. മക്കളും ആ വഴി തന്നെ തിരഞ്ഞെടുത്തു. മക്കൾ പഠിച്ച് വലിയ നിലയിലാവണമെന്ന് കാശിനാഥൻ്റെ അച്ഛനെ പോലെ ഇവരുടെ പിതാക്കന്മാരും സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ മക്കൾ അച്ഛന്മാർ തുടങ്ങിവെച്ചതിനെ പിന്തുടർന്നു. കാശിനാഥനും ബാക്കിയുള്ള ചേട്ടന്മാരെ പോലെ വിദ്യാഭ്യാസമുള്ളവനായിട്ടും ശേഖരനൊരു സ്ഥാപനത്തിൻ്റെ ചുമതലയും അവനെ ഏൽപ്പിച്ചില്ല. തന്നെ അനുസരിക്കാത്ത മകനായി തന്നെയായിരുന്നു ആ വെറുപ്പിന് കാരണം.
മച്ച, നീ അതൊക്കെ വെച്ച് ഇങ്ങ് വന്നേ, ആ മരുപ്പാണ് എടുത്തോളും, നമുക്ക് രണ്ടെണ്ണം അടിക്കാം.
ഗ്യാരേജിലെ ഓഫീസ് റൂമിലേക്ക് നടന്നുകൊണ്ട് ജോണി കാശിയോടായി പറഞ്ഞു. കാശി കാർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇതൊന്നും തീർക്കട്ടെ ജോണി, എന്നിട്ട് വരാം. ആ, രാവിലെ തന്നെ വെറുതെ തേരാപാരം നടന്നോളൂ, എൻ്റെ മോനൊരു പണിയും ഇവിടെ ഇല്ലല്ലേ.
കാറിൽ നിന്നിറങ്ങി വരുന്ന ഔസേപ്പ് ഓഫീസ് റൂമിലേക്ക് പോകുന്ന ജോണിയോടായി പറഞ്ഞു.
അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാട്ടിക്കരുതെന്ന്.
അവൻ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയി പറഞ്ഞതും അയാൾ ഉറക്കി ചിരിച്ചുകൊണ്ട് കാശിയുടെ അടുത്തേക്ക് പോയി.
മോനെ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവിടെ പോയിരുന്നോ? ഇതിനൊക്കെ ഇവിടെ ആളുണ്ട്. എനിക്ക് പണ്ടേ ഇവിടെ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് പണിയെടുക്കുമ്പോൾ ഒരു 750 രൂപ കൂലി തന്നിരുന്നില്ലേ? ഇന്നിവിടെ പണിയെടുക്കുമ്പോൾ അതുപോലെ ജോലിക്കനുസരിച്ച് എനിക്ക് കൂലി തരണം. തൽക്കാലം ജീവിക്കാനുള്ള മാർഗമാണ്, തന്നേ പറ്റൂ. മോനെ, നീ എന്താണ് ഈ പറയുന്നത്? അത് അന്ന് നിങ്ങൾ നാലുപേരും ഇവിടെ എന്നെ സഹായിക്കാൻ വേണ്ടി ഓരോ ചെറിയ ജോലി ചെയ്തതെന്ന് വെച്ച് നീ ഇതും ചെയ്ത് ജീവിക്കാനാണോ പുറപ്പാട്? വേണ്ട, നീ ഇങ്ങ് വന്നേ,
അയാൾ അവൻ്റെ കൈ വലിച്ചുകൊണ്ട് പറഞ്ഞു.
വീട്ടിൽ ഔസേപ്പ് മുതലാളി, ഇതൊന്നും തീർത്തേച്ചും വരാം.
അവൻ വീണ്ടും ജോലി തുടരുന്ന കണ്ട് ഔസേപ്പ് മുൻകാല ഓർമ്മയിലേക്ക് ഒരു നിമിഷം പോയി. കാശിനാഥൻ +2 പഠിക്കുന്ന കാലം സ്കൂൾ വിട്ട് വീട്ടിൽ പോകാതെ ജോണിയോടൊപ്പം അവനും കൂട്ടുകാരും ഗ്യാരേജിൽ വന്നിരിക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഔസേപ്പിനെ അവർ സഹായിക്കുമായിരുന്നു. അയാൾ ചെയ്യുന്ന ജോലികൾ ശ്രദ്ധിച്ച് അവരും അയാൾക്കൊപ്പം ഒഴിവ് സമയങ്ങളിൽ പണിയെടുത്തു. അതിൻ്റെ കൂലിയായി അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ബീഫും അവർക്ക് അയാൾ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഇതൊരു സ്ഥിരം ഏർപ്പാടായി. മെക്കാനിക്കൽ ബോയ്സ് എന്ന് അവർ തന്നെ സ്വയം പേരിട്ട് അയാൾക്കൊപ്പം ആവേശത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. പഠനത്തിൽ ഉഴപ്പാൻ ഔസേപ്പ് അവരെ സമ്മതിച്ചിരുന്നില്ല. ഒഴിവ് സമയങ്ങളിൽ മാത്രമേ അവരെ കൂട്ടിന് വിളിക്കൂ. അവർക്കാണെങ്കിൽ ഗാരേജിൽ പണിയെടുക്കുന്ന ആവേശവുമായിരുന്നു. കാശിനാഥനും കൂട്ടുകാരും സഹോദരങ്ങളുമെല്ലാം പഠിച്ചിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു. അതേ സ്കൂളിൽ തന്നെയാണ് ചേട്ടന്മാരൊക്കെ പ്ലസ് ടുവും പഠിച്ചത്. തെമ്മാടിയുടെ സ്വഭാവ ഗുണം കൊണ്ട് പ്ലസ് ടുവിന് ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കേണ്ടി വന്നു. ഒപ്പം കൂട്ടുകാരും അവനോടൊപ്പം ആ സ്കൂളിൽ തന്നെ ചേർന്നു. സ്ഥിരം വൈകിയെത്തുന്ന കാശിയെ അച്ഛൻ വഴക്കു പറയാൻ തുടങ്ങി. ഗാരേജിൽ നിന്ന് നേരത്തെ ഇറങ്ങിയാലും കറങ്ങിത്തിരിഞ്ഞ് അവൻ വൈകിയാണ് വീട്ടിലെത്തുന്നത്. തൂണിൽ കെട്ടിയിട്ട് അച്ഛൻ അടിച്ചിട്ടും അവൻ മാറിയില്ല. അയാൾ അടിക്കുന്തോറും അവൻ അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ചന്ദ്രശേഖരൻ സ്കൂൾ വിട്ട് സൈക്കിളിൽ പോകുന്ന കാശിനാഥനെയും കൂട്ടുകാരെയും കാറിൽ പിന്തുടർന്നു. ജോണി വെഹിക്കിൾ ഗ്യാരേജിലേക്ക് അവർ പോകുന്ന കണ്ട ചന്ദ്രശേഖരൻ കാറിൽ തന്നെ ഇരുന്നു. അവർ സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തി ഗ്യാരേജിലേക്ക് കയറിപ്പോയി. ചന്ദ്രശേഖരൻ അതിനുള്ളിലേക്ക് കാർ ഓടിച്ചു കയറ്റി. ഔസേപ്പ് അയാളുടെ കാർ വരുന്ന കണ്ട് കാറിനടുത്തേക്ക് എന്ന് കുശലം ചോദിച്ചു. അയാൾക്കൊരു മറുപടി പോലും കൊടുക്കാതെ കാറിൽ നിന്ന് അയാൾ കാശി അടിക്കാൻ ഉപയോഗിക്കുന്ന ചൂരൽ വടി എടുത്തു. വടിയുമായി വരുന്ന അച്ഛനെ കണ്ടതും എല്ലാവരും ഭയന്നെങ്കിലും അവനൊരു കൂസലും ഇല്ലായിരുന്നു. അയാൾ അടിക്കുന്ന ഓരോ അടിയും അവൻ കൊണ്ടു. അവനെ വലിച്ചുകൊണ്ട് അയാൾ കാറിന്റെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് തള്ളി.
മേലാൽ എന്റെ കുഞ്ഞിന്റെ കൂടെ നടന്നാലുണ്ടല്ലോ, ഈ ഗ്യാരേജിലേക്ക് ഇനി അവൻ വന്നാ തന്റെ ഈ ഗ്യാരേജ് ഞാൻ ആളെ വിട്ട് അടിച്ച് തകർത്തിരിക്കും.
ദേഷ്യത്തോടെ അയാൾ കാറെടുത്തു പോയി. കാശി അപ്പുറത്ത് കേടായ കാറിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഡയലോഗ് പറയുമ്പോഴേക്കും അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ഒളിച്ചു നിന്നിരുന്നു. കൂട്ടുകാർ അവനെ കണ്ടതും സന്തോഷത്തോടെ അവനെ പോയി കെട്ടിപ്പിടിച്ചു. എന്നാൽ ഔസേപ്പിന്റെ കാതിൽ ചന്ദ്രശേഖരന്റെ ഭീഷണി മുഴങ്ങിക്കൊണ്ടിരുന്നു. അതിനേക്കാൾ കാശിയോടുള്ള സ്നേഹവും. ചന്ദ്രശേഖരൻ വീണ്ടും കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കാശി എവിടെയെന്ന് ചോദിച്ചു. അയാൾ ഔസേപ്പിനോട് കയർത്തു. വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഔസേപ്പ് തൊട്ടടുത്ത ഷെഡിലേക്ക് പോയി. കൂട്ടുകാരോടൊപ്പം കാശി ഇല്ലായിരുന്നു. അവൻ ടോയ്ലറ്റിൽ പോയെന്ന് ജോണി പറഞ്ഞു. അവനെ തിരിഞ്ഞ് അങ്ങോട്ട് ചെന്ന ഔസേപ്പ് കണ്ടത് പൈപ്പ് തുറന്നിട്ട് കൈകൾ വെള്ളത്തിലേക്ക് പിടിച്ച് ദേഹത്തെ പാട് തലോടി അവൻ ഉറക്കെ കരയുന്ന കാഴ്ചയായിരുന്നു. അവൻ്റെ കരച്ചിൽ കേട്ട് ഔസേപ്പ് അവനെ വിളിക്കാതെ തിരിഞ്ഞു നടന്നു. അവൻ പോയെന്ന ഔസേപ്പ് ചന്ദ്രശേഖരനോട് നുണ പറഞ്ഞെങ്കിലും അയാളത് വിശ്വസിച്ചില്ല. അവിടേക്ക് അവനെ തേടി നടന്നെങ്കിലും അയാൾക്കവനെ കിട്ടിയില്ല. അവിടേക്കുള്ള വാതിൽ ഔസേപ്പ് ലോക്ക് ചെയ്തിരുന്നു. ദേഷ്യത്തോടെ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.